ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു.
മനുഷ്യർ എന്തുകൊണ്ട് ജീവിക്കുന്നു എന്ന പേരിൽ ടോൾസ്റ്റോയി എഴുതിയ മനോഹരമായ ഒരു കഥയുണ്ട്.
വാട്ട് മെൻ ലിവ് ബൈ by Leo Tolstoy, a shoemaker named Simon, who had neither house nor land of his own, lived with his wife and children in a peasant's hut, and earned his living by his work.
പലരും ഈ കഥ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നെവിൻ സാം അദ്ദേഹത്തിന്റെ ബ്ലോഗിൽ പ്രസിദ്ധപ്പെടുത്തിയത് ഇങ്ങനെയാണ്. ഈ കഥ പരിഭാഷപ്പെടുത്തിയത് ആരെന്നറിയില്ല, പക്ഷേ ഈ ബ്ലോഗിൽ നെവിൻ സാം ഇങ്ങനെ എഴുതുന്നു. റഷ്യയിലെ ഒരു ഗ്രാമത്തിലുള്ള ചെരുപ്പുകുത്തിയുടെയും കുടുംബത്തിന്റെയും ആ കുടുംബത്തിലേക്ക് അവിചാരിതമായി വന്നെത്തുന്ന ഒരു അപരിചിതന്റെയും കഥയാണ്. ശൈത്യകാലത്ത് തണുപ്പിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു പുതപ്പ് വാങ്ങാനായി കുറേ നാളായി സ്വരൂപിച്ച കാശുമായി ചെരുപ്പുകുത്തി പുതപ്പ് വിൽപ്പനക്കാരന്റെ അടുത്തേക്ക് പോകുന്നു. പക്ഷെ കാശു തികയാത്തതിനാൽ അയാൾ ചെരുപ്പുകുത്തിക്ക് പുതപ്പ് നൽകിയില്ല. ആ നിരാശയിൽ ചെരുപ്പുകുത്തി വരുന്ന വഴിക്ക് കള്ളുഷാപ്പിൽ കയറി മദ്യപിക്കുന്നു. വോഡ്ക പകർന്നു നൽകിയ ചൂടിൽ വീട്ടിലേക്ക് തിരിച്ചു നടക്കുമ്പോൾ വഴിയിലുള്ള ഒരു കപ്പലയുടെ മുന്നിൽ ചെരുപ്പുകുത്തി ആ വിചിത്ര ദൃശ്യം കാണുന്നു. ഒരു ചെറുപ്പക്കാരൻ പൂർണ്ണ നഗ്നനായി കപ്പലയ്ക്ക് മുന്നിൽ കിടക്കുന്നു. പേടികൊണ്ട് ചെരുപ്പുകുത്തി ആ ചെറുപ്പക്കാരന്റെ അടുത്തേക്ക് പോയില്ല. അയാൾ വീട്ടിലേക്ക് തിടുക്കത്തിൽ നടന്നു. പക്ഷെ അപ്പോൾ പൊടുന്നനെ അയാളിലൊരു ചോദ്യമുയർന്നു. ആ ചെറുപ്പക്കാരൻ എങ്ങനെയാണ് നഗ്നനായത്? അയാൾ ചിലപ്പോൾ വിശപ്പ് മൂലം മരിച്ചുപോയേക്കാം. ദരിദ്രനായ തന്നെ ആ ചെറുപ്പക്കാരൻ എന്തായാലും കൊള്ളയടിക്കാനൊന്നും പോകുന്നില്ല. ചെരുപ്പുകുത്തി തിരിച്ചു നടന്നു. ചെറുപ്പക്കാരന് തന്റെ കോട്ട് ഊരിക്കൊടുത്തു. എന്നിട്ട് അയാളെയും കൂട്ടി വീട്ടിലേക്ക് നടന്നു. ഭർത്താവ് പുതപ്പുമായി വരുന്നതും കാത്തിരുന്ന ചെരുപ്പുകുത്തിയുടെ ഭാര്യ കണ്ടത് മറ്റൊരു ദരിദ്രവാസിയെയും കൂട്ടി വരുന്നതാണ്. കയ്യിലുണ്ടായിരുന്ന കാശിന് കള്ളം കുടിച്ചു വരുന്ന ഭർത്താവിനോട് അവർക്ക് വെറുപ്പ് തോന്നി. വീട്ടിലാകെയുള്ള ഒരു കഷ്ണം അപ്പം അവരെടുത്ത് മാറ്റിവെച്ചു. അടുത്ത രണ്ടു ദിവസമെങ്കിലും കുടുംബത്തിന് വിശപ്പടക്കാനുള്ള അപ്പമാണിത്. വഴിയിൽ കിടക്കുന്ന ദരിദ്രവാസികളെയൊക്കെ വീട്ടിൽ കൊണ്ടുവന്നാൽ അവർക്കൊന്നും വെച്ചു വിളമ്പിക്കൊടുക്കാൻ ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് അവർ ഭർത്താവിനോട് ചൂടായി. ചെരുപ്പുകുത്തി ഒന്നും മിണ്ടിയില്ല. കൂടെ വന്ന ചെറുപ്പക്കാരനും ഒന്നും പറഞ്ഞില്ല. പക്ഷെ അപ്പോൾ ചെരുപ്പുകുത്തിയുടെ ഭാര്യയുടെ ഉള്ളിൽ ആ ചെറുപ്പക്കാരനോട് ദയ തോന്നി. ചിലപ്പോൾ അയാൾ നല്ലവനായിരിക്കും. ദിവസങ്ങളോളം അയാൾ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല. അവർ പെട്ടെന്ന് കുറച്ച് സൂപ്പുണ്ടാക്കി. അപ്പക്കഷ്ണവും സൂപ്പും അവർ വിളമ്പവേ ആ ചെറുപ്പക്കാരൻ അവരുടെ നേർക്ക് നോക്കി പുഞ്ചിരിച്ചു. ചെറുപ്പക്കാരൻ ചെരുപ്പുകുത്തിയുടെ വീട്ടിൽ തന്നെ താമസം തുടർന്നു. ചെരുപ്പുകുത്തുന്ന പണി അയാൾ വേഗം പഠിച്ചു. അയാൾ തീർക്കുന്ന ചെരുപ്പുകളുടെ ഖ്യാതി ഗ്രാമത്തിനപ്പുറത്തേക്കും പരന്നു. ചെറുപ്പക്കാരൻ പക്ഷേ വളരെ കുറച്ചേ സംസാരിക്കുകയുള്ളൂ. ഏൽപ്പിക്കുന്ന പണി ചെയ്യും. വീട്ടിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങുന്നത് അപൂർവം. അങ്ങനെയിരിക്കെ ഒരു ദിവസം പുറത്ത് കുതിരകൾ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ട് ചെരുപ്പുകുത്തി പുറത്തിറങ്ങി. കുതിരവണ്ടിയിൽ നിന്ന് പ്രഭുവിനെ പോലെ തോന്നിക്കുന്ന ഒരാൾ പുറത്തിറങ്ങി. അയാളുടെ പിന്നാലെ ഒരു പൊതിയുമായി ഭൃത്യനും. ഭൃത്യൻ പൊതിയഴിച്ച് ചെരുപ്പുകുത്തിക്ക് മുന്നിൽ വച്ചു. 20 റൂബിൽ വിലയുള്ള തുകലാണിത്. ജർമ്മനിയിൽ നിന്നും കൊണ്ടുവന്നത്. ഇതുകൊണ്ട് എന്റെ കാലുകൾക്ക് പറ്റിയ മനോഹരമായ ബൂട്ടുകൾ പണിയണം. എന്തെങ്കിലും പാകപ്പിഴയുണ്ടായാൽ നിന്റെ ശിഷ്ടജീവിതം ജയിലിലായിരിക്കും എന്ന് പ്രഭു അട്ടഹസിച്ചു. ചെരുപ്പുകുത്തി പേടിച്ചു വിറച്ച് ചെറുപ്പക്കാരനെ വിളിച്ചു. ചെറുപ്പക്കാരൻ പ്രഭുവിന്റെ മുന്നിൽ വന്നു നിന്ന് കാലിന്റെ അളവെടുക്കാൻ തുടങ്ങി. അപ്പോൾ അയാൾ പ്രഭുവിന്റെ പിന്നിലേക്ക് നോക്കി. അവിടെ നിൽക്കുന്ന വേറെ ആരെയോ അയാൾ സസൂക്ഷ്മം നോക്കുന്നത് പോലെയാണ് ചെരുപ്പുകുത്തിക്ക് തോന്നിയത്. പൊടുന്നനെ ചെറുപ്പക്കാരൻ പ്രഭുവിന്റെ മുഖത്ത് നോക്കി ചിരിച്ചു. ബൂട്ടുകൾ നന്നായില്ലെങ്കിൽ നിന്റെ ഈ ചിരി പിന്നെ ഉണ്ടാവില്ല. പ്രഭു ഒന്നുകൂടി അട്ടഹസിച്ചിട്ട് കുതിരവണ്ടിയിൽ കയറിപ്പോയി. വിശേഷപ്പെട്ട തുകൽ ചെറുപ്പക്കാരൻ എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കിയ ചെരുപ്പുകുത്തി ഞെട്ടിപ്പോയി. ബൂട്ടുണ്ടാക്കുന്നതിന് പകരം സാധാരണ ചെരുപ്പുകളാണ് ചെറുപ്പക്കാരൻ ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രഭു ബൂട്ട് വാങ്ങാൻ വരുന്നതോടെ തന്റെ കഥ കഴിഞ്ഞു എന്ന് ചെരുപ്പുകുത്തി തീർച്ചയാക്കി. നീ എന്തു പണിയാണ് ചെയ്തത് എന്ന് ചെരുപ്പുകുത്തി ചോദിച്ചപ്പോൾ ചെറുപ്പക്കാരൻ ഒന്നും മിണ്ടിയില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ വാതിൽക്കൽ ആരോ മുട്ടുന്നത് പോലെ തോന്നി. ചെരുപ്പുകുത്തി വാതിൽ തുറന്നു. മുന്നിൽ പ്രഭുവിന്റെ ഭൃത്യൻ. യജമാനത്തെ പറഞ്ഞതനുസരിച്ചാണ് ഞാൻ വന്നിരിക്കുന്നത്. പ്രഭുവിന് ബൂട്ടുകൾ ആവശ്യമില്ല. ഇവിടെ നിന്നും പോകുന്ന വഴി അദ്ദേഹം മരിച്ചുപോയി. ഇനിയിപ്പോൾ മരിച്ചവർ ധരിക്കുന്ന സാധാരണ ചെരുപ്പ് മാത്രം മതി. ചെരുപ്പുകുത്തി ചെറുപ്പക്കാരനെ അതിശയത്തോടെ നോക്കി. അയാൾ ആ ചെരുപ്പുകൾ പൊതിഞ്ഞെടുത്ത് ഭൃത്യന് കൈമാറി. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീയും രണ്ട് പെൺകുട്ടികളും ചെരുപ്പുകുത്തിയെ തേടി വന്നു. ഇരട്ട കുട്ടികൾ. ഒരു പെൺകുട്ടിയുടെ കാലിന് ചെറിയ മുടന്തുണ്ട്. മകളുടെ കാലിന് എന്തു പറ്റിയെന്ന് ചെരുപ്പുകുത്തി സ്ത്രീയോട് ചോദിച്ചു. എന്റെ മക്കളല്ല ഇവർ, പക്ഷെ ഇവരെ ഞാനാണ് വളർത്തുന്നത്. ഇവർ എനിക്ക് മക്കളെപ്പോലെ തന്നെയാണ്, സ്ത്രീ പറഞ്ഞു. അപ്പോൾ ചെറുപ്പക്കാരൻ അത്യധികം ശ്രദ്ധയോടെ ആ കുട്ടികളെ നോക്കി. ചെരുപ്പുകുത്തി നോക്കുമ്പോൾ ചെറുപ്പക്കാരൻ പുഞ്ചിരിക്കുന്നു. തന്റെ വീടിനടുത്തുള്ള ഒരു കുടുംബത്തിലേതാണ് ഈ കുട്ടികളെന്നും കുട്ടികളുടെ അമ്മയും പിതാവും മരിച്ചത് കാരണം താനാണ് ഈ കുട്ടികളെ വളർത്തുന്നത് എന്നും സ്ത്രീ പറഞ്ഞു. ചെറുപ്പക്കാരൻ കുട്ടികളുടെ കാലിന്റെ അളവെടുത്തു. കുട്ടികളും സ്ത്രീയും തിരിച്ചുപോയി. അടുത്ത ദിവസം ചെറുപ്പക്കാരൻ ചെരുപ്പുകുത്തിയുടെ അടുത്തു വന്നിട്ട് പറഞ്ഞു, ദൈവം എന്നോട് ക്ഷമിച്ചിരിക്കുന്നു, ഞാൻ തിരിച്ചു പോവുകയാണ്. ചെരുപ്പുകുത്തി ചെറുപ്പക്കാരനോട് പറഞ്ഞു, നിങ്ങൾ സാധാരണക്കാരനല്ല എന്നെനിക്കറിയാം. നിങ്ങളെ ഇവിടെ പിടിച്ചു നിർത്താനാവില്ലെന്നും എനിക്കറിയാം.
I see, Michael, that you are no common man, and I can neither keep you nor question you. Only tell me this, how is it that when I found you and brought you home, you were gloomy, and when my wife gave you food, you smiled at her and became brighter?
നിങ്ങൾ മറുപടി പറയണം. ഇവിടെ വന്ന ശേഷം മൂന്നേ മൂന്ന് തവണയേ നിങ്ങൾ ചിരിച്ചിട്ടുള്ളൂ. ഭക്ഷണം വിളമ്പി തന്നപ്പോൾ എന്റെ ഭാര്യയുടെ നേർക്ക് നോക്കി നിങ്ങൾ ആദ്യം ചിരിച്ചു. രണ്ടാമത് നിങ്ങൾ ചിരിച്ചത് ആ പ്രഭു വന്നപ്പോഴാണ്. ആ സ്ത്രീയും കുട്ടികളും വന്നപ്പോൾ നിങ്ങൾ മൂന്നാം വട്ടവും ചിരിച്ചു. എന്തുകൊണ്ടാണ് നിങ്ങൾ ചിരിച്ചത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഞാൻ സാധാരണക്കാരനല്ല. ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാനൊരു മാലാഖയാണ്. ഒരു ദിവസം ദൈവം എന്നോട് ഭൂമിയിൽ പോയി ഒരു സ്ത്രീയുടെ ആത്മാവ് കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ സ്ത്രീയുടെ വീട്ടിലെത്തിയപ്പോൾ കണ്ട കാഴ്ച ദയനീയമായിരുന്നു. അവർ പ്രസവിച്ചിട്ട് അധികം സമയമായിട്ടുണ്ടായിരുന്നില്ല. രണ്ട് പെൺകുഞ്ഞുങ്ങൾ. എന്നെ കണ്ടപ്പോൾ അവർക്ക് കാര്യം പിടികിട്ടി. തന്റെ ജീവൻ എടുക്കരുതെന്നും രണ്ടു ദിവസം മുമ്പാണ് തന്റെ ഭർത്താവ് മരിച്ചത് എന്നും ഇപ്പോൾ താൻ കൂടി മരിച്ചാൽ ഈ കുട്ടികൾക്ക് വേറെ ആരും ഉണ്ടാവില്ല എന്നും പറഞ്ഞ് അവർ കരഞ്ഞു. അവരുടെ കരച്ചിൽ കേട്ട് ഞാൻ തിരിച്ചുപോയി. സ്ത്രീയുടെ ജീവൻ എടുക്കാതെ വന്നതിന് ദൈവം എന്നെ ശാസിച്ചു. തിരിച്ചുപോയി അവരുടെ ജീവൻ എടുത്തിട്ട് വരാൻ പറഞ്ഞു. എന്നിട്ട് ദൈവം ഒരു കാര്യം കൂടി പറഞ്ഞു, മനുഷ്യർ ജീവിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് നീ മനസ്സിലാക്കണം. അതിന് നീ കുറച്ചുനാൾ ഭൂമിയിൽ താമസിക്കണം. ഞാൻ ഭൂമിയിലേക്ക് വന്ന് ആ സ്ത്രീയുടെ ജീവനെടുത്തു. പക്ഷെ അവരുടെ ജീവനുമായി തിരിച്ചു പറക്കുമ്പോൾ എന്റെ കയ്യിൽ നിന്നും അവരുടെ ആത്മാവ് തനിയെ മുകളിലേക്ക് പോയി. ആരോ തള്ളിയിട്ടതുപോലെ ഞാൻ നിങ്ങളുടെ വീടിനടുത്തുള്ള കപ്പേലയുടെ മുന്നിൽ വന്നു വീഴുകയും ചെയ്തു. അവിടെ ഞാൻ കിടക്കുമ്പോൾ നിങ്ങൾക്ക് ദയ തോന്നി എന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. വീട്ടിൽ നിങ്ങളുടെ ഭാര്യ ആദ്യം വഴക്കു പറഞ്ഞെങ്കിലും ദയ തോന്നി ഭക്ഷണം തന്നു. മനുഷ്യർ ജീവിക്കുന്നതിന്റെ ഒരു കാരണം ദയ ആണെന്ന് ദൈവം എന്നെ പഠിപ്പിക്കുകയായിരുന്നു. ആ തിരിച്ചറിവിലാണ് ഞാൻ നിങ്ങളുടെ ഭാര്യയുടെ മുഖത്ത് നോക്കി ചിരിച്ചത്. പിന്നെ ഞാൻ ചിരിച്ചത് പ്രഭു വന്നപ്പോഴാണ്. പ്രഭു നിങ്ങളോട് അട്ടഹസിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് അയാളുടെ പിന്നിലുണ്ടായിരുന്ന മരണത്തിന്റെ മാലാഖയാണ്. പ്രഭു മരിക്കാൻ പോവുകയാണ് എന്നെനിക്ക് മനസ്സിലായി. അയാൾക്ക് ശരിക്കും വേണ്ടിവരിക ബൂട്ടുകളല്ലെന്നും മരിക്കുന്നവർ ഇടുന്ന ചെരുപ്പുകളാണെന്നും എനിക്ക് പിടികിട്ടി. പക്ഷേ അപ്പോഴും പ്രഭു ബൂട്ടുകളെക്കുറിച്ച് ഒച്ചവെക്കുകയായിരുന്നു. മനുഷ്യർക്ക് അവർക്ക് യഥാർത്ഥത്തിൽ വേണ്ടതെന്താണ് എന്നറിയില്ലെന്നും ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പലപ്പോഴും അവർ ബഹളം വയ്ക്കുന്നത് എന്നും എനിക്ക് മനസ്സിലായി. മൂന്നാമത് ഞാൻ ചിരിച്ചത് ആ പെൺകുട്ടികളെ കണ്ടപ്പോഴാണ്. ഇവരുടെ അമ്മയുടെ ജീവനാണ് ഞാൻ എടുത്തത്. ആ സ്ത്രീ മരിച്ചെങ്കിലും അവരുടെ കുഞ്ഞുങ്ങളെ തൊട്ടടുത്തുള്ള വീട്ടിലെ സ്ത്രീ എടുത്തു വളർത്തി. അവർക്ക് ഈ കുഞ്ഞുങ്ങളോട് കരുണയും സ്നേഹവും ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങൾ മരിക്കാതിരുന്നത്. ഒരാൾ മരിക്കുന്നതുകൊണ്ട് ലോകം അവസാനിക്കുന്നില്ലെന്നും ഈ ലോകത്ത് സ്നേഹമുള്ളിടത്തോളം കാലം മനുഷ്യർ ജീവിക്കും എന്നുമാണ് ഞാൻ പഠിച്ചത് എന്ന് പറഞ്ഞു.
I knew before that God gave life to men and desires that they should live. Now I understood more than that. I understood that God does not wish men to live apart, and therefore he does not reveal to them what each one needs for himself. But he wishes them to live united, and therefore reveals to each of them what is necessary for all.
ടോൾസ്റ്റോയുടെ കഥയിൽ വ്യക്തമായി പറഞ്ഞു തരുന്ന രണ്ട് കാര്യങ്ങൾ ആവർത്തിക്കട്ടെ. മനുഷ്യർ അവർക്ക് യഥാർത്ഥത്തിൽ വേണ്ടത് എന്താണ് എന്നറിയില്ലെന്നും ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അവർ പലപ്പോഴും ബഹളം വയ്ക്കുന്നത് എന്നും. രണ്ടാമത്തെ കാര്യം, മനുഷ്യർ ജീവിക്കുന്നതിന്റെ കാരണം ദയ ആണ് എന്നാണ്. സമൂഹ ജീവിയാണ് മനുഷ്യൻ. വ്യക്തികൾ ചേർന്ന് കുടുംബവും കുടുംബങ്ങൾ ചേർന്ന് സമൂഹവും രൂപപ്പെടുന്നു. വ്യക്തിയും സമൂഹവും തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലിലൂടെയാണ് ഈ ലോകം മുന്നോട്ട് പോകുന്നത്. ഈ കഥയ്ക്കൊപ്പം ചേർക്കാൻ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഈ കൊറോണ കാലത്തും യാതൊരു ദയയുമില്ലാതെ ആർത്തിമൂത്ത കുറെ മനുഷ്യർ കാട്ടുന്ന വിക്രിയകൾ. വൈറസിനെ ഇല്ലാതാക്കാനാണ് കൈ കഴുകാനും സാനിറ്റൈസർ ഉപയോഗിക്കാനും അഭ്യർത്ഥിക്കുന്നത്. അതോടെ സാനിറ്റൈസറുകൾക്ക് ഡിമാൻഡായി. ഈ അവസരം മുതലെടുത്ത് വ്യാജമായി സാനിറ്റൈസറുകൾ നിർമ്മിച്ച് വൻ വിലയ്ക്ക് കൊടുക്കുന്ന സംഘങ്ങൾ രൂപപ്പെട്ടു വരികയാണ്. കോഴിക്കോട് കഴിഞ്ഞ ദിവസം കടമുറിക്കുള്ളിൽ വെച്ച് നിർമ്മിച്ച 1.5 ലക്ഷം രൂപയുടെ വ്യാജ സാനിറ്റൈസറുകളാണ് ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം പിടികൂടിയത്. മൂന്നിരട്ടി വിലയ്ക്ക് സാനിറ്റൈസറുകൾ വിപണിയിലെത്തുന്നു. ഇത് കോഴിക്കോട് മാത്രമല്ല, മറ്റു പലയിടങ്ങളിലും കാണുന്നുണ്ട്. സാനിറ്റൈസറുകളുടെ കാര്യത്തിൽ മാത്രമല്ല, പൂഴ്ത്തിവെച്ച് വില കൂട്ടുന്ന കടക്കാർ വരെയുണ്ട്. പുര കത്തുമ്പോൾ വാഴ വെട്ടുന്നവർ. അവരോടാണ് ടോൾസ്റ്റോയുടെ കഥ ഓർമ്മിപ്പിച്ചത്, മനുഷ്യർ എന്തുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്നു എന്ന കഥ.